ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, സത്യസന്ധതയുടെയും ഈമാന്റെയും കാലഘട്ടം വീണ്ടും വരുന്നതിനു വേണ്ടിയും ഹൃദയങ്ങളിൽ തഖ്വ ഉണ്ടായിത്തീരുന്നതിനും വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ ബൈഅത്ത് ചെയ്തു എന്ന് വാദിക്കുന്ന ഒരു അഹ്മദിയെ സംബന്ധിച്ചിടത്തോളം ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ വാക്കുകൾ എല്ലായ്പ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്, ഇതനുസരിച്ച് തങ്ങളുടെ ജീവിതം വാർത്തെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഒരു അഹ്മദി ഇപ്രകാരം ചെയ്യുന്ന പക്ഷം മാത്രമേ അത് അദ്ദേഹത്തെ ബൈഅത്തിന്റെ ബാധ്യത നിറവേറ്റുന്നവനാക്കി തീർക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് കേവലം തങ്ങൾ അഹ്മദികളാണെന്ന ഒരു വാദം മാത്രമായിരിക്കും. മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധതയും ഈമാനും അല്ലെങ്കിൽ ഏതൊന്നിനായാണോ അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചയച്ചത്, ഏതൊന്നിലൂടെയാണോ ഹൃദയങ്ങളിൽ തഖ്വ ഉണ്ടായിത്തീരുന്നത്, അത് ഒരു പുതിയ കാര്യമല്ല. ഏതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, അതായത് സത്യസന്ധതയുടെയും ഈമാന്റെയും കാലം വീണ്ടും വരുന്നതിനു വേണ്ടി, അതായത് ഈ സത്യസന്ധതയുടെയും ഈമാന്റെയും തഖ്വയുടെയും കാലഘട്ടം ഒരു കാലത്ത് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അതിനെ വീണ്ടും കൊണ്ടുവരിക എന്നത് ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജോലിയാണ്. ഏതുപോലെ നമുക്കേവർക്കും അറിയാവുന്നതാണ്, സത്യസന്ധതയുടെയും ഈമാന്റെയും തഖ്വയുടെയും പുനഃസ്ഥാപനത്തിന്റെ കാലഘട്ടം അതിന്റെ മഹോന്നതമായ പ്രഭാവത്തോടുകൂടി നമ്മുടെ യജമാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു നിയോഗിച്ചയച്ചുകൊണ്ട് ശരീഅത്തിനെ പരിപൂർണമാക്കിക്കൊണ്ട് അല്യോമ അക്മൽ തുലക്കും ദീനക്കും വാത്മംതു അലൈക്കും നിഅമത്തി വറദീ തുലക്കും ഉൽ ഇസ്ലാം ദീന, അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രയോജനത്തിനായി നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർണമാക്കി തരികയും എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. പ്രഖ്യാപിച്ച സമയത്താണ് ഉണ്ടായത്, ആ സമയത്താണ് ഇതെല്ലാം തന്നെ സ്ഥാപിതമായത്. ഈ കാര്യത്തിൽ ഒരഹ്മദിക്കും അല്പം പോലും സംശയമില്ല. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നു എന്ന ഒരു ചിന്തയും ഒരഹ്മദിക്കുമില്ല. ഒരിക്കലും ഒരഹ്മദിക്ക് ഇപ്രകാരം ചിന്തിക്കുവാൻ സാധ്യമല്ല. അദ്ദേഹം ആ സത്യത്തെയും ആ ഈമാനെയും ആ തഖ്വയെയും ലോകത്ത് വീണ്ടും സ്ഥാപിക്കാനായി വിശുദ്ധ ഖുർആന്റെ പ്രവചനത്തിന്റെയും റസൂൽ തിരുമേനിയുടെ പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ വരേണ്ടതായിരുന്നു. അപ്രകാരമാണ് വന്നത്. ഏതൊന്നാണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്ഥാപിച്ചത്, ഏതൊന്നിൽ നിന്നാണോ മുസ്ലിങ്ങൾ തങ്ങളുടെ ദുഷ്കൃത്യ ഫലം നിമിത്തം നിഷേധിക്കപ്പെട്ടവരായിത്തീർന്നത്, അതുകൊണ്ട് നാം അഹ്മദികൾ ഞങ്ങൾ ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആ ഈമാൻ തങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഏതൊരു ഈമാന്റെ അധ്യാപനങ്ങളാണോ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്, ഏതൊന്നാണോ സഹാബാക്കൾ തങ്ങളിൽ ഉണ്ടാക്കിയെടുത്തത്, നാം ആ സത്യസന്ധത നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടോ? ഏതൊന്നാണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളുടെ ഒരു വലിയ വിഭാഗം തങ്ങളിൽ വിപ്ലവം സംജാതമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്, നാം നമ്മുടെ ഹൃദയങ്ങളിൽ ആ തഖ്വ ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? ഏതൊന്നാണോ നാം സഹാബ റിസ്വാനുല്ലാഹി അലൈഹിങ്ങളുടെ ചരിത്രത്തിൽ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്, ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കാലത്ത് തന്റെ സഹാബാക്കളുടെ ജീവിതത്തിൽ ഈ വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി. ഇതു സംബന്ധമായി ഞാൻ ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ പറയാറുണ്ട്, ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയ ഈ വാചകം, അതായത് സത്യസന്ധതയുടെയും ഈമാന്റെയും കാലഘട്ടം വീണ്ടും വരുന്നതിനു വേണ്ടിയും ഹൃദയങ്ങളിൽ തഖ്വ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നത്, ഈ വാചകത്തിന്റെ ഏതാനും വരികൾക്ക് ശേഷം അവിടുന്ന് പറയുന്നു, ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്റെ അസ്തിത്വത്തിന്റെ പരമോന്നത ലക്ഷ്യം, അതായത് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തിന്റെ യഥാർത്ഥവും അടിസ്ഥാനവുമായ ലക്ഷ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും അദ്ദേഹം തന്റെ അനുയായികളെ ഒരു സ്ഥലത്ത് എന്റെ അസ്തിത്വമാകുന്ന വൃക്ഷത്തിന്റെ പച്ചളിപ്പുള്ള ശാഖകളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മാത്രമേ അദ്ദേഹത്തിന്റെ അസ്തിത്വമാകുന്ന വൃക്ഷത്തിന്റെ പച്ചളിപ്പുള്ള ശാഖകളായിത്തീരുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തന്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു മധുരമുള്ള വൃക്ഷത്തിന്റെ ചില ശാഖകൾ വിഷമുള്ള പഴങ്ങൾ നൽകുക എന്നത് സംഭവ്യമല്ല. അല്ലെങ്കിൽ ഉണങ്ങിയ ശാഖകൾ ആ വൃക്ഷത്തിന്റെ ഭാഗമായി നിലകൊള്ളുക എന്നതും സംഭവ്യമല്ല. ഉണങ്ങിയ ശാഖകളെ അതിന്റെ ഉടമസ്ഥൻ അതിൽ നിലനിൽക്കാൻ അനുവദിക്കുകയില്ല, അതിനെ മുറിച്ചുമാറ്റുന്നു. അതുകൊണ്ട് വളരെയധികം ഭയക്കേണ്ട അവസരമാണ്. ബൈഅത്തിനുശേഷം നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന കാര്യം എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കേണ്ടതാണ്. ജമാഅത്തിൽ പുതുതായി ബൈഅത്ത് ചെയ്ത് പ്രവേശിക്കുന്നവരുടെ സംഭവങ്ങളും അവസ്ഥകളും ഞാൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കത്തുകളിൽ വായിക്കുമ്പോൾ സ്വന്തം ഈമാനിലും വർദ്ധനവുണ്ടാകുന്നു. എന്നാൽ ചിലരുടെ പൂർവ്വപിതാക്കൾ അഹമ്മദികളായിരുന്നെന്നും നമ്മിൽ ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ട്, അവരിൽ ചിലരുടെ അവസ്ഥകളെക്കുറിച്ചറിയുമ്പോൾ ചില ബലഹീനതകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചറിയുമ്പോൾ ദുഃഖവും ക്ലേശവും അനുഭവപ്പെടുന്നു. അവർക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് പ്രകാരം ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധ ആവശ്യമുണ്ടോ അത്രമാത്രം ഇല്ല. ജന്മന അഹമ്മദിയാവുക എന്നത് ചില ആളുകളിൽ ചില അവസരങ്ങളിൽ അലസതയ്ക്ക് കാരണമായിത്തീരുന്നു. നമ്മിൽ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തെ വിശകലനം ചെയ്തുകൊണ്ട് പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതായത് നാം ഒരിക്കലും തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം മാർഗങ്ങൾ തടസ്സപ്പെട്ട അലസതയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു പോകുന്നുണ്ടോ? അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ നാം പേരിനു മാത്രമുള്ള അഹമ്മദികളായി മാറുന്നുണ്ടോ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നിർദ്ദേശങ്ങളിലും തന്റെ ലിഖിതങ്ങളിലും ഒരുപാടിടങ്ങളിൽ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അഹമ്മദീയത്തിന്റെ യഥാർത്ഥ ആത്മാവ് നാം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. നമുക്കും അന്യർക്കുമിടയിൽ ഒരു വ്യക്തമായ വ്യത്യാസം കാണാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പ്രത്യക്ഷത്തിൽ നമ്മുടെ ജമാഅത്തും മറ്റു മുസ്ലിങ്ങളും ഒരേപോലെയാണ്. നിങ്ങളും മുസ്ലിങ്ങളാണ്, അവരും മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവരാണ്. നിങ്ങളും കലിമ ചൊല്ലുന്നവരാണ്, അവരും കലിമ ചൊല്ലുന്നവരാണ്. നിങ്ങളും വിശുദ്ധ ഖുർആനെ അനുധാവനം ചെയ്യുന്നു എന്ന് വാദിക്കുന്നവരാണ്, അവരും വിശുദ്ധ ഖുർആനെ അനുധാവനം ചെയ്യുന്നു എന്ന വാദമുള്ളവരാണ്. അതായത് വാദത്തിൽ നിങ്ങളും അവരും തുല്യരാണ്. എന്നാൽ അള്ളാഹു കേവലം വാദം കൊണ്ട് സന്തോഷിക്കുകയില്ല. ഏതുവരെ എന്തെങ്കിലും യാഥാർത്ഥ്യം കൂടെയില്ലയോ, ഏതുവരെ വാദത്തിന് സാക്ഷിയായി ചില പ്രവർത്തന തെളിവുകളും അവസ്ഥാവ്യത്യാസത്തിന്റെ തെളിവുകളും കൂടെയില്ലയോ. പറയുന്നു, വാദത്തിന് സാക്ഷിയായി അല്പം പ്രവർത്തന തെളിവുകളും വേണ്ടതാണ്, അത് കാണാനും സാധിക്കേണ്ടതാണ്. വാദത്തിനനുസരിച്ച് പ്രവർത്തനത്തിലുള്ള മാറ്റവും പ്രകടമാകേണ്ടതാണ്. അതായത് വാദത്തിന് തെളിവായിക്കൊണ്ട്. പിന്നീട് പറയുന്നു, എല്ലായ്പ്പോഴും എനിക്ക് ഈ ദുഃഖം മൂലം വളരെയധികം വേദനയുണ്ടാകാറുണ്ട്. പറയുന്നു, അള്ളാഹു കേവലം വാദം കൊണ്ട് സന്തോഷിക്കുകയില്ല. ഏതുവരെ ഏതെങ്കിലും യാഥാർത്ഥ്യം കൂടെയില്ലയോ, വാദത്തിന് സാക്ഷിയായി ചില പ്രവർത്തന തെളിവുകളും അവസ്ഥാവ്യത്യാസത്തിന്റെ തെളിവുകളും കൂടെയില്ലയോ. എല്ലായ്പ്പോഴും എനിക്ക് ഈ ദുഃഖം മൂലം വളരെയധികം വേദനയുണ്ടാകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്ന് പ്രവർത്തനത്തിലൂടെയുള്ള തെളിവാണ് ആഗ്രഹിക്കുന്നത്. നാം സ്വയം നമ്മുടെ അവസ്ഥ പരിശോധനാ വിധേയമാക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ നിലയിൽ നമ്മുടെ കണക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മറ്റുള്ളവർ പറയുമ്പോൾ ചില സമയങ്ങളിൽ മനുഷ്യൻ നീരസപ്പെടുന്നു. അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ മനസ്സിലാക്കിക്കൊടുക്കുമ്പോൾ അവിടെ അഹങ്കാരത്തിന്റെ ചോദ്യമുയരുന്നു. എന്നാൽ തങ്ങളുടെ പരിശോധന നടത്തുന്നതിനുള്ള നിബന്ധന ഇതാണ്, അള്ളാഹു ഓരോ നിമിഷവും എന്നെ കാണുന്നുണ്ട്, ഞാൻ ഒരു ബൈഅത്തിന്റെ പ്രതിജ്ഞ ഏറ്റുപറഞ്ഞതാണ്, അത് പൂർത്തിയാക്കുക എന്നത് എന്നിൽ നിർബന്ധമാക്കപ്പെട്ടതാണ്. അപ്രകാരം ചെയ്യുന്ന പക്ഷം ഉത്തമമായ നിലയിൽ മനുഷ്യന് തന്നെ പരിശോധനാ വിധേയമാക്കാൻ സാധിക്കും. ഒരഹമ്മദി എത്രമാത്രം ബലഹീനനായാലും ശരി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നന്മയുടെ ഒരു തിളക്കമുണ്ടായിരിക്കും. എന്നാൽ ഈ ബോധം ഉണ്ടായിത്തീർന്നാൽ പിന്നീട് നന്മയുടെ പൂമൊട്ടിടാൻ തുടങ്ങുന്നു. ഓരോരുത്തരും പ്രവർത്തനമാകുന്ന ജലം കൊണ്ട് ഈ നന്മയെ ജീവസുറ്റതാക്കി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതിനെ ശീതളവും നവീനവുമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തുസ്സലാമിന്റെ വേദനയെ അനുഭവവേദ്യമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ആർക്കെങ്കിലും ഈ ബോധമുണ്ടായിത്തീർന്നാൽ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കെ ഉണങ്ങിയ ശാഖയിൽ നിന്ന് പച്ചളിപ്പുള്ള ശാഖയായി പരിണമിക്കാൻ തുടങ്ങുന്നു. പലരും എനിക്ക് കത്തെഴുതുന്നു, ആ കത്തുകളിൽ വേദന നിറഞ്ഞിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ മാറ്റം ഞങ്ങളിൽ ഉണ്ടായിത്തീരട്ടെ. അതുകൊണ്ട് ആരാണോ തന്റെ ബോധത്തെ ഉത്തേജിപ്പിക്കാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ അള്ളാഹു അവൻ മാതാവിനേക്കാൾ ഉപരിയായി തന്റെ ദാസിനെ സ്നേഹിക്കുന്നവനാണ്, തന്നിലേക്ക് വരുന്നവനെ ഓടിച്ചെന്ന് നെഞ്ചോട് ചേർക്കുന്നവനാണ്. അത്തരം ആളുകളുടെ അവസ്ഥ തന്നെ മറ്റൊന്നായിത്തീരുന്നു. അള്ളാഹു നമ്മുടെ ഈ ലോകവും പരലോകവും മനോഹരമാക്കി തീർക്കാൻ ഒരു സുവർണാവസരം നൽകിയിരിക്കുന്നു. ഇതിൽ നിന്ന് നാം ശരിയായ വിധത്തിൽ പ്രയോജനം ഉൾക്കൊണ്ടില്ല എങ്കിൽ അത് നമ്മുടെ നിർഭാഗ്യമായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വേദനയും ദുഃഖവും പ്രകടിപ്പിച്ചത് അത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം നേടിയിരുന്ന സഹാബാക്കൾ ഉള്ള കാലത്താണ് പ്രകടിപ്പിക്കുന്നത്. അവരുടെ നിലവാരത്തിന്റെ ഉദാഹരണം നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അസൂയ തോന്നിപ്പോകാറുണ്ട്. ഏതെല്ലാം വിപ്ലവങ്ങളാണ് അവർ തങ്ങളിൽ സംജാതമാക്കിയത്. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വേദന നോക്കുക. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസികളിൽ നിന്നും ആഗ്രഹിക്കുന്ന തഖ്വയുടെ നിലവാരം നോക്കുക. ആ സമയത്തും ചിലരുടെ അവസ്ഥ കണ്ടുകൊണ്ട് അവിടുന്ന് പറയുന്നു, എനിക്ക് ഈ ദുഃഖം മൂലം വളരെ വേദനയുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ബലഹീനത എത്രമാത്രം ദുഃഖമേൽപ്പിക്കുന്നതായിരിക്കും. അഥവാ അദ്ദേഹം ഇന്ന് നമ്മുടെ ഇടയിലില്ല, എന്നാൽ ഒരുപക്ഷേ നമ്മുടെ അവസ്ഥ അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുമായിരിക്കും. ഏതെല്ലാം സഹാബാക്കളുടെ അല്ലെങ്കിൽ മഹത്തുക്കളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ മക്കൾ, അവരുടെ അവസ്ഥ ഇന്നെന്താണ്? അവർ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മോശമായ പരിതസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി തങ്ങളുടെ ഭൗതികതയെ വെടിഞ്ഞുകൊണ്ട് മസീഹിന്റെ കോന്തല പിടിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതാണ് എന്ന പ്രതിജ്ഞയോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടി. അവരിൽ ചിലരുടെ മക്കളുടെ ദീനിയായ അവസ്ഥ ബലഹീനമായി പോയിരിക്കുന്നു. ചിലർക്കതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. നമ്മുടെ അവസ്ഥ ശരിയായിത്തീരുന്നതിനായി നമ്മുടെ മഹത്തുക്കളുടെ ജീവിതാവസ്ഥ നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് സ്വായത്തമാക്കണമെന്ന നീയത്തോടുകൂടി അവരുടെ ജീവിതത്തെ അവിറക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അവരുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അവർ ബയ്യത്ത് ചെയ്യുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ മാത്രമേ നാം ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നവരായിത്തീരുകയുള്ളൂ, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നവരായിത്തീരുകയുള്ളൂ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പഴയ ആദരണീയനായ വ്യക്തി അബ്ദുൽ മോമിൻ ഖാൻ സാഹിബിനെ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ BSc എടുക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ മുസ്ലിം ആൺകുട്ടികൾ സയൻസ് അപൂർവമായി മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് വൈസ് ചാൻസലർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിഷയവും നല്ലതാണ്, ഉന്നത വിജയവും കരസ്ഥമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ താങ്കൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി നൽകാം, അതോടൊപ്പം തന്നെ പഠനവും താങ്കൾക്ക് തുടരാം. അദ്ദേഹത്തിന്റെ പിതാവ് ഏതോ ഇംഗ്ലീഷുകാരൻ മുഖേന മറ്റൊരു ജോലിക്കായി ശുപാർശയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരുടെ ഭരണമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന് ഏതോ ഒരു നല്ല ജോലി വാഗ്ദാനം ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് ഈയൊരു അഭിപ്രായം ലഭിച്ചു, താങ്കൾ ബുദ്ധിമാനാണ്, അതുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി അതിൽ ചേരുക. ഖാൻ സാഹിബ് ആ കാലഘട്ടത്തിൽ കാദിയാനിൽ വന്നിരിക്കുകയായിരുന്നു. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലഘട്ടമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഹുസൂറിനോട് പറഞ്ഞു. കൂടെ പറഞ്ഞു, ഹുസൂർ, ഞാൻ ഭൌതികതയിൽ വിഹരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കഥവാ കാദിയാനിൽ താമസിച്ചുകൊണ്ട് കാദിയാനിലെ തെരുവുകൾ അടിച്ചുവാരേണ്ട ജോലി ലഭിച്ചാലും ഞാൻ അതിന് ഈ എല്ലാ ശ്രേഷ്ഠമായ ജോലിയേക്കാളും പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള മഹാത്മാക്കളാണ് ഉണ്ടായിരുന്നത്. അവർ സഹാബാക്കളിൽ നിന്ന് അനുഗ്രഹം നേടിയവരായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ സ്കൂളിൽ സയൻസിന്റെ ടീച്ചറായി നിയമിക്കുകയുണ്ടായി. പിന്നീട് നാസിർ ബൈത്തുൽ മാലായി. ആദ്യം തന്നെ നാസിർ ബൈത്തുൽ മാലായിരുന്നു എന്ന് തോന്നുന്നു. എന്നിരുന്നാലും പഴയ മഹാത്മാക്കൾ, പ്രത്യേകിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾ നന്മയിൽ മുന്നിട്ടു നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഏതാനും ചിലരുടെ ബലഹീനമായ അവസ്ഥ പോലും ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തുസ്സലാം കാണാനിടയായപ്പോൾ പറയുന്നു, നമ്മുടെ ഹൃദയത്തിന് വളരെയധികം ദുഃഖമേൽക്കുന്നു. നാം നമ്മുടെ അവസ്ഥയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഏതൊരു മഹത്തുക്കളുടെ മക്കളാണെന്നോർക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികർ അഹമ്മദിയത്ത് സ്വീകരിച്ചതിനു ശേഷം എന്ത് പരിശുദ്ധമായ മാറ്റമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, നാം നമ്മുടെ പൂർവികരുടെ പേരിന് കോട്ടം വരുത്തുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ, ഈ സ്വയം പരിഷ്കരണത്തിലുള്ള മാർഗം ഇത് കൂടുതൽ ഉന്നതമായ രീതിയിൽ നമ്മുടെ തക്വയുടെ നിലവാരം ഉയർത്തുന്നതായിരിക്കും. ഇത് നമ്മെ നന്മ പ്രവർത്തിക്കുന്നതിലേക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും. ജീവനുള്ള സമുദായത്തിന്റെ അടയാളവും ഇതുതന്നെയാണ്. കാരണം പഴയവരും തങ്ങളുടെ അവസ്ഥയെ മരിക്കാൻ അനുവദിക്കുന്നില്ല, ഏറ്റവും ഉത്തമമായത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, തങ്ങളുടെ നിലവാരം കൂടുതൽ ഉന്നതമാക്കി മുന്നോട്ടു പോകുന്നു. അതോടൊപ്പം പുതുതായി വരുന്നവരും ഒരു പുതിയ ആത്മാവോടുകൂടി ജമാഅത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെ പഴയവരുടെ ഉന്നത നിലവാരം കാണുമ്പോൾ കൂടുതൽ അവർക്ക് മത്സരിക്കുവാനുള്ള മനോഭാവം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ സാമുദായികമായ നന്മയുടെ നിലവാരം സ്വമേധയാ ഉയർന്നു പോകുന്നു. നാം ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അവസ്ഥയെയും മാറ്റുന്നതാണ്, ലോകത്തും ഒരു വിപ്ലവം സംജാതമാക്കുന്നതാണ് എന്ന് വാദിക്കുമ്പോൾ അതിനായി സ്ഥിരമായ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. സ്വയം ആത്മപരിശോധന നടത്തിയാൽ മാത്രം പോരാ, തങ്ങളുടെ ഭാര്യമക്കളുടെ അവസ്ഥയും പരിശോധനാ വിധേയമാക്കേണ്ടതായി വരും. ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാം എഴുതിയിരിക്കുന്നു, ഭാര്യ തന്റെ ഭർത്താവിന്റെ അവസ്ഥകളുടെയും വാക്കുകളുടെയും പ്രവൃത്തിയുടെയും രഹസ്യത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവളായിരിക്കും. പുരുഷൻ ശരിയാണെങ്കിൽ സ്ത്രീയും ശരിയായിരിക്കും, അല്ലെങ്കിൽ അവൾ അയാൾക്ക് അയാളുടെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കും. എന്റെ പരിഷ്കരണത്തിന് എന്തിന് പരിശ്രമിക്കുന്നു? ആദ്യം സ്വയം തന്റെ അവസ്ഥ അല്പം മാറ്റിയെടുക്കുക എന്ന് പറയും. അതുകൊണ്ട് സ്ത്രീകളുടെ പരിഷ്കരണത്തിനായി പുരുഷന്മാർ തങ്ങളുടെ അവസ്ഥയിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിർബന്ധമാണ്. നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടത് സ്ത്രീകളുടെ പരിഷ്കരണം നടന്നുകഴിഞ്ഞാൽ വരും തലമുറയുടെ പരിഷ്കരണത്തിന്റെ ഉറപ്പും ലഭിക്കുന്നതായിരിക്കും. വരും തലമുറയിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനായി, അവരെ ദീനിൽ നിലനിർത്തുന്നതിനായി പുരുഷന്മാർ തങ്ങളുടെ അവസ്ഥയിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് ഈ സ്ത്രീ പുരുഷന്മാരുടെ മാതൃക, മാതാപിതാക്കളുടെ മാതൃക, ഭാര്യാഭർത്താക്കന്മാരുടെ മാതൃക കുട്ടികളെയും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നതായിരിക്കും. അതായത്, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഭൌതികതയിൽ മുങ്ങിത്താഴുക എന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ്. ഇവിടെ ഒരു കാര്യത്തിന്റെ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാമിന്റെ സഹാബാക്കളിൽ നഊസുബില്ലാ ഒരുപാട് ബലഹീനരുണ്ടായിരുന്നുവെന്നും, അല്ലെങ്കിൽ അത്തരം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുവെന്നും, അല്ലെങ്കിൽ അക്കാരണം കൊണ്ടാണ് ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാം ഇതെല്ലാം പറയേണ്ടി വന്നത് എന്ന് ധരിക്കാതിരിക്കുന്നതിനായി, ഏതുപോലെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ഏതാനും ചിലർ ഉണ്ടായിരുന്നിരിക്കാം, ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാം നിശ്ചയിച്ച നിലവാരത്തിലേക്ക് ഉയരാത്തവരായി. എന്നാൽ അവിടുന്ന് ആ കുറഞ്ഞ ആളുകളിലും ബലഹീനത കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. ചില ആളുകളുടെ അവസ്ഥ കണ്ട് അദ്ദേഹം തന്റെ ദുഃഖം പ്രകടിപ്പിച്ച അതേ സദസ്സിൽ അദ്ദേഹം ഇപ്രകാരം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ജമാഅത്ത് ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ഒരുപാട് പുരോഗമിച്ചതായി നാം കാണുന്നു. ചില അവസരങ്ങളിൽ ജമാഅത്തിന്റെ ആത്മാർത്ഥതയും സ്നേഹവും ഈമാനിക ആവേശവും കാണുമ്പോൾ സ്വയം നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്നു. ഈ ഈമാനിക ആവേശം കാണിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അല്ല അധികം അത്തരക്കാരായിരുന്നു. മറിച്ച് നാം പറയേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ അത്തരക്കാരായിരുന്നു. എന്നാൽ നബി തന്റെ ജമാഅത്തിന്റെ ഉന്നത നിലവാരം കാണാൻ ആഗ്രഹിക്കുന്നു. നാം ഏതൊരു കാലഘട്ടത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ അള്ളാഹുവിന്റെ ഒരുപാട് പ്രവചനങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. ഇത് ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടം തന്നെയാണ്. അദ്ദേഹത്തോട് അള്ളാഹു ചെയ്ത വാഗ്ദാനങ്ങൾ അധികവും പൂർത്തിയാകാൻ പോവുകയാണ്. അഥവാ നാം ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നാം നമ്മുടെ സത്യസന്ധതയിലും ഈമാനിലും തഖ്വയുടെ നിലവാരത്തിലും ദൃഷ്ടി പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാം അള്ളാഹുവിൽ നിന്ന് അവൻ നമുക്ക് ജമാഅത്തിന്റെ പുരോഗതി കാണിച്ചു തരണം എന്നാഗ്രഹിക്കുമ്പോൾ നാം അവന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതായി വരും. ഈ കാലഘട്ടത്തിലും ആത്മാർത്ഥതയിലും കൂറിലും മുന്നിട്ടു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ വരുന്ന തലമുറയിലും ഈ ആത്മാവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പാകിസ്ഥാനിലെ അഹമ്മദികളെ സംബന്ധിച്ച് വ്യാകുലപ്പെട്ടിരുന്നു. ലാഹോറിലെ സംഭവത്തിന് ശേഷം ഖുദ്ദാം അല്ലെങ്കിൽ സഫേദോമിലെ അൻസാറുകൾ ജമാഅത്തി കെട്ടിടങ്ങളിലും മസ്ജിദുകളിലും ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവരിൽ ചിലരെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഒരു നീണ്ട സമയം ഡ്യൂട്ടി ചെയ്യുന്നതുമൂലം അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ താൽപര്യം കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിസാം മറ്റൊരു മാർഗത്തിലൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. സദർ ഖുദ്ദാമുൽ അഹമ്മദിയ പാകിസ്ഥാൻ ഈ കാര്യം തന്റെ ഖാദിമീങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ എനിക്ക് പാകിസ്ഥാനിലെ ഖുദ്ദാമിൽ നിന്ന് ആത്മാർത്ഥതയും കൂറും നിറഞ്ഞു തുളുമ്പുന്ന ഒരുപാട് കത്തുകൾ ലഭിച്ചു. ഞങ്ങളുടെ പ്രതിജ്ഞ ഒരിക്കൽ കൂടി പുതുക്കുന്നു. ഞങ്ങൾ മുമ്പും ക്ഷീണിതലായിരുന്നില്ല. ഇനി ഭാവിയിലും ജമാഅത്തിന്റെ ഡ്യൂട്ടി ഒരു ഭാരമാണെന്ന ചിന്ത ഞങ്ങൾക്കുണ്ടാവുകയില്ല. താങ്കൾ വ്യാകുലപ്പെടാതിരിക്കുക. ഇതുപോലെ സ്ത്രീകളുടെ കത്തുകളും വന്നു. ഞങ്ങളുടെ ഭർത്താവ്, സഹോദരൻ, മകൻ, അവർ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ജമാഅത്തിന്റെ ഡ്യൂട്ടിക്കായി പുറപ്പെടുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ യാത്രയയക്കുന്നു. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് യാതൊരു ഭയവുമില്ല. ഈ ആത്മാർത്ഥതയും കൂറും ഹദ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഈ മാനിക ആവേശം മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അവസരത്തിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡ്യൂട്ടിയിലും ഉത്തരവാദിത്വത്തിലും തങ്ങളുടെ അള്ളാഹുവിന് സമയം നൽകാൻ മറന്നുപോകരുത്. നമസ്കാരം സമയത്തനുഷ്ഠിക്കുക. ഡ്യൂട്ടിയുടെ അവസരങ്ങളിൽ ദിക്റെ ഇലാഹിയിലൂടെയും ദുആയിലൂടെയും തങ്ങളുടെ നാവിനെ ആർദ്രമാക്കുക. നമ്മുടെ ഏറ്റവും വലിയ ശക്തി അള്ളാഹുവിന്റെ അസ്തിത്വമാണ്. നമുക്ക് ലഭിക്കേണ്ട സഹായം അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കേണ്ടത്. നമ്മുടേത് അവന്റെ കൽപ്പനകളനുസരിച്ച് നാം ചെയ്യുന്ന വളരെ എളിയ ശ്രമം മാത്രമാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ചെയ്യേണ്ടത്. അള്ളാഹുവുമായി നാം ഒട്ടിപ്പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സ്വയം ശത്രുക്കളോട് പകരം ചോദിക്കുന്നതായിരിക്കും, അവരുടെ കൈ തടയുന്നതായിരിക്കും. അതുകൊണ്ട് ദുആകളിൽ ഒരിക്കലും അലസത കാണിക്കരുത്. പിന്നീട് ദുആയുടെയും ഇബാദത്തിന്റെയും ദിക്റെ ഇലാഹിയുടെയും സ്വാധീനം പ്രവർത്തന രൂപത്തിൽ എല്ലാ അവസ്ഥയിലും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ നിന്ന് പ്രകടമാകേണ്ടതാണ്. അപ്പോൾ മാത്രമേ നാം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തന്ന നിലവാരം സ്വായത്തമാക്കുന്നവരായി തീരുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീനഹും മുഹ്സിനൂൻ. തഖ്വയും പരിശുദ്ധിയും സ്വായത്തമാക്കുന്നവർ അള്ളാഹുവിന്റെ സഹായത്തിലായിരിക്കും. അവർ എല്ലായ്പ്പോഴും തന്നെ അനുസരണക്കേട് കാണിക്കുന്നതിനെക്കുറിച്ച് ഭയചകിതരായിരിക്കും. അള്ളാഹുമായുള്ള തഖ്വയും ഭയവുമാണ് എല്ലായ്പ്പോഴും ദാസനെ സംരക്ഷിക്കുന്നത്. അവനെ ഭൌതിക ലോകത്തിലെ ഭയത്തിൽ നിന്നും അത് സംരക്ഷിക്കുന്നു. ഒരഹ്മദി അഥവാ ഭയക്കുകയാണെങ്കിൽ അള്ളാഹു അവന് എന്നോട് ഒരനിഷ്ടവും തോന്നരുത് എന്ന ഭയമാണ് ഉണ്ടാകേണ്ടത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു എന്റെ ജമാഅത്തിനെ അറിയിക്കാനായി പറഞ്ഞിരിക്കുന്നു, വിശ്വസിച്ചവർ ആരുടെ വിശ്വാസത്തിലാണോ ഭൌതികത കൂടിക്കലരാത്തത്, ആ വിശ്വാസം ഏതൊന്നാണോ ഭയം കൊണ്ടും കപടത കൊണ്ടും മലിനീകരിക്കപ്പെട്ടിട്ടില്ലാത്തത്, ആ വിശ്വാസം ഏതൊന്നാണോ അനുസരണത്തിന്റെ ഒരു സ്ഥാനവും നിഷേധിക്കപ്പെട്ടതായി തീർന്നിട്ടില്ലാത്തത്, അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളുകളാണ്. അള്ളാഹു പറയുന്നു, അവരുടെ കാലടികൾ തന്നെയാണ് സത്യത്തിന്റെ കാലടികൾ. ഇതാണ് വിശ്വാസത്തിന്റെ നിലവാരം. ഇതാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ നിലവാരം ഉണ്ടാക്കിയെടുക്കുന്നവരായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. ഈ അവസരത്തിൽ ഞാൻ അനുസരണത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടതുകൊണ്ട് അനുസരണത്തെക്കുറിച്ച് അല്പം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, അനുസരണത്തിന്റെ ഒരു സ്ഥാനത്തിൽ നിന്നും നിഷേധിക്കപ്പെട്ടവരായി തീരരുത്. അനുസരണത്തിന് വ്യത്യസ്തമായ സ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ അനുസരണം വ്യത്യസ്തമായ തരത്തിലുണ്ട്. അതെല്ലാം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അനുസരണത്തിന് വ്യത്യസ്തമായ നിലവാരമുണ്ട്. ജമാഅത്ത് വ്യവസ്ഥിതിയോടുള്ള അനുസരണം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക, ഇതും അനുസരണമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യവസ്ഥിതിയിൽ കൂടിച്ചേർന്നു നിൽക്കാൻ, ഒരു വ്യവസ്ഥിതി അനുസരിച്ച് പൂർണമായ നിലയിൽ പ്രവർത്തിക്കാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി തീരാൻ, എല്ലാം തന്നെ അനുസരണം എന്ന ഒരു കാര്യം മാത്രമാണുള്ളത്. അഥവാ ഇതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കാലടികൾ മുന്നോട്ട് ഗമിക്കുന്നു. അനുസരണത്തിന് വ്യത്യസ്തമായ നിലവാരമുണ്ട്. അതിന്റെ ഒരു ഉന്നതി നമുക്ക് അഹമ്മദിയ ചരിത്രത്തിൽ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ഉദാഹരണത്തിലൂടെ ലഭിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കമ്പി സന്ദേശം ലഭിച്ചു, എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ആ സമയത്ത് അദ്ദേഹം തന്റെ ക്ലിനിക്കിൽ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് തന്നെ പെട്ടെന്ന് പുറപ്പെടുകയുണ്ടായി. അതേ പട്ടണത്തിൽ നിന്ന് തന്നെയല്ല വിളിപ്പിച്ചത് നേരെ എഴുന്നേറ്റ് പോകാൻ, മറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഡൽഹിയിലായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഖാദിയാനിലും വീട്ടുകാർക്ക് സന്ദേശമയച്ചു, ഞാൻ പോവുകയാണ്, എന്തെങ്കിലും പാഥേയമോ ചിലവിനുള്ള പണമോ വസ്ത്രമോ പാക്കിംഗോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ ആവശ്യമായി കരുതിയില്ല. നേരെ സ്റ്റേഷനിൽ പോയി. വണ്ടി അല്പം വൈകിയിരുന്നു. അവിടെ അറിയുന്ന ഒരാളെ കണ്ടുമുട്ടി. അയാൾ സമ്പന്നനായിരുന്നു. അയാൾ തന്റെ ഒരു രോഗിയെ കാണിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വണ്ടി വൈകിയത് കാരണം അദ്ദേഹം രോഗിയെ നോക്കി. അങ്ങനെ ആ രോഗിയെ നോക്കിയതുകൊണ്ട് ലഭിച്ച ഫീസ് അദ്ദേഹത്തിന്റെ യാത്രാ ചിലവിനുള്ള പണമായി തീർന്നു. ഈ വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് വേണ്ടി സംവിധാനമൊരുക്കി. അങ്ങനെ അദ്ദേഹം തന്റെ യജമാനന്റെ സമക്ഷത്തിൽ ഹാജരായി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് പറഞ്ഞിരുന്നില്ല, മറിച്ച് കമ്പി സന്ദേശം എഴുതിയാൽ സന്ദേശത്തിൽ എഴുതിയതായിരുന്നു എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന്. എന്നാൽ ഒരു പരാതിയും പറഞ്ഞില്ല. എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്, ഞാൻ ഈ വിധത്തിലാണ് വന്നത് എന്നൊന്നും പറഞ്ഞില്ല, മറിച്ച് സന്തോഷത്തോടെ അവിടെയിരുന്നു. ഇതാണ് അനുസരണത്തിന്റെ ഉയർന്ന നിലവാരം. അതായത് എല്ലാ ചിന്തയും യുക്തിയും കൽപ്പനയുടെ മുമ്പിൽ അപ്രധാനമാണ്. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പെരുമാറ്റവും നോക്കുക. അള്ളാഹു എല്ലാ സംവിധാനവും ഒരുക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ആളുകളാണ്, അവരെക്കുറിച്ചാണ് അള്ളാഹു തന്റെ സംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്കൊരു മാതൃകയാണ്. മറ്റൊന്ന് ജമാഅത്ത് വ്യവസ്ഥിതിയോടുള്ള അനുസരണമാണ്. അതിൽ ഏറ്റവും ചെറിയ ഭാരവാഹി മുതൽ കാലത്തിന്റെ ഖലീഫ വരെയുള്ളവരെ അനുസരിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അനുസരണത്തിന്റെ തുടർച്ചയാണ്. ഏതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണോ എന്റെ അമീറിനെ അനുസരിച്ചത് അവൻ എന്നെ അനുസരിച്ചു, ആരാണോ എന്നെ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. ജമാഅത്ത് വ്യവസ്ഥിതിയോടുള്ള അനുസരണത്തിന്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാനായി അത് ഏറ്റവും താഴ്ന്ന ഘടകത്തിലായാലും ശരി വളരെയധികം നിർബന്ധമാണ്. ഏതെങ്കിലും ജമാഅത്ത് അല്ലെങ്കിൽ ഭൌതിക നിലയിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഭൌതിക സംഘടനകൾ അല്ലെങ്കിൽ ഭരണം നടത്തുന്നതിനായി ഒരു വ്യവസ്ഥിതി ഉണ്ടായിരിക്കും. അത് അത്യാവശ്യമാണ്. അതില്ലാതെ ഒരു സംഘടനയ്ക്കും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഭൌതിക ഭരണത്തിലും എല്ലാ സ്ഥാനങ്ങളിലും അതിന്റെ ഭരണം നടത്തുന്നതിനായി ചില നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാകും. അവയെ അനുസരിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ്. ഭരണകൂടത്തിന്റെ കയ്യിൽ ശക്തിയുണ്ട്. അതുകൊണ്ട് അവർ തങ്ങൾ നിശ്ചയിച്ച തങ്ങളുടെ വ്യവസ്ഥിതിയെ അനുസരിക്കുന്നതിന് തങ്ങളുടെ ശക്തിയിലൂടെയും നിയമത്തിലൂടെയും പ്രയോഗവൽക്കരിക്കുന്നു. എന്നാൽ ഒരാത്മീയ വ്യവസ്ഥിതിയിൽ ആത്മാർത്ഥതയും കൂറും അള്ളാഹുവിന്റെ പ്രീതിയുമാണ് അനുസരണത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, എല്ലാ തരത്തിലും അനുസരിക്കുന്നവർ എന്റെ പ്രിയപ്പെട്ടവരാണ്. ജമാഅത്ത് വ്യവസ്ഥിതിയുടെ ഏറ്റവും താഴ്ന്ന സ്ഥാനം മുതൽ ഉയർന്ന സ്ഥാനം വരെ ആരാണോ നിസാമിനെ അനുസരിക്കുന്നത് അവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് അനുസരിക്കുന്നത്. അള്ളാഹു അഹമ്മദിയ ജമാഅത്തിനോട് ഖിലാഫത്തിന്റെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ ജമാഅത്തിനോട് ഏതൊരു ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചാണോ വാഗ്ദാനം നൽകിയിട്ടുള്ളത് അതിന്റെ ഏക ഉദാഹരണം അഹമ്മദിയ ജമാഅത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹു ഖിലാഫത്തിനെക്കുറിച്ച് വാഗ്ദാനം നൽകിയ ആയത്തായ ആയത്തെ ഇസ്തിഖ്ലാഫിന് മുമ്പായി ഒരായത്തിൽ അള്ളാഹു പ്രകാരം പറയുന്നു, വഖ്സിമു ബില്ലാഹി ജഹദ ഐമാനിഹിം ലൈൻ അമർതഹും ലയഖ്റുജുന്ന ഖുൽ ലാ തുഖ്സിമു താഅതും മഅറൂഫതും ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നീ അവരോട് ആജ്ഞാപിക്കുന്നതായാൽ തീർച്ചയായും തങ്ങൾ അക്കാര്യം നടപ്പിലാക്കുന്നതിനായി പുറപ്പെടുന്നതാണെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി അവർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല. സാധാരണഗതിയിൽ അറിയപ്പെട്ട അനുസരണമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു. ഇവിടെ അള്ളാഹു മുഅ്മിനീങ്ങളുടെ അനുസരണത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് മുഅ്മിനീങ്ങൾ എപ്രകാരമാണ് അനുസരിക്കുന്നത്. അവർ ഏതെങ്കിലും കൽപ്പനകൾ കേൾക്കുമ്പോൾ സമീനാവാത്തഴന എന്ന് പറയുന്നു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യമായാലും നമ്മുടെ ഇഷ്ടത്തിനെതിരായ കാര്യമായാലും നമ്മുടെ ഉത്തരവാദിത്വം അനുസരിക്കുക എന്നത് മാത്രമാണ്. ഇതാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഉയർന്ന നിലവാരം. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ വലിയ വലിയ സത്യം ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് മുറയനുസരിച്ച് സാധാരണഗതിയിലുള്ള അനുസരണം പുലർത്തുക. എഴുന്നേറ്റു നിന്നുകൊണ്ട് എല്ലാ മഅറൂഫായ തീരുമാനങ്ങളും അനുസരിക്കുക എന്നത് നിർബന്ധ ഉത്തരവാദിത്വമായി മനസ്സിലാക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും എന്നാൽ തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനെ ദേഷ്യത്തോടും വിമർശനത്തോടും കൂടി അഭിമുഖീകരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അല്ലാഹു പറയുന്നു, യഥാർത്ഥ മുഅ്മിൻ കേവലം സത്യം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് എല്ലാ അവസ്ഥയിലും അനുസരണം പുലർത്തുന്നു. ഇവിടെ ഒരു കാര്യത്തിന്റെ വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. മഅറൂഫായ തീരുമാനം എന്ന് പറയുമ്പോൾ അഹമ്മദിയ ഖിലാഫത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായ ഒരു കാര്യവും പറയുന്നതല്ല. മഅറൂഫായ തീരുമാനം എന്നതിന്റെ അർത്ഥവും ഇതുതന്നെയാണ്, അതായത് ശരീഅത്ത് അനുസരിച്ചുള്ള എല്ലാ കാര്യത്തെയും പൂർണ്ണമായും അനുസരിക്കുന്നതായിരിക്കും. ഖിലാഫത്തിന്റെ പരമ്പര ഖിലാഫത്ത് അല മിൻഹാജു നുബുവത്താണ് എന്ന ദൃഢവിശ്വാസത്തിലാണ് ഓരോ അഹമ്മദിയും നിലകൊള്ളുന്നത് എങ്കിൽ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ശരീഅത്തിന് വിരുദ്ധമായ യാതൊരു കൽപ്പനയും ഉണ്ടാകുന്നതല്ല എന്ന ദൃഢവിശ്വാസവും ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ജമാഅത്ത് വ്യവസ്ഥിതിയും അഥവാ അത് ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ ശരീഅത്തിന് വിരുദ്ധമായ കൽപ്പനകൾ നൽകുന്നതല്ല. അഥവാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പിശകുമൂലമോ അത്തരം കൽപ്പനകൾ നൽകിയാൽ കാലത്തിന്റെ ഖലീഫ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നമെത്തുമ്പോൾ അത് ശരിപ്പെടുത്തുന്നതായിരിക്കും. ഖിലാഫത്തിന്റെ ഭദ്രതയ്ക്കു വേണ്ടി ഒരഹമ്മദി ദുആ ചെയ്യുമ്പോൾ തനിക്കായി ഞാൻ അനുസരണത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുന്നവനായി തീരട്ടെ എന്നുകൂടി ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി തീരുന്നതിനു വേണ്ടി. ഖിലാഫത്തിന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനു വേണ്ടി ഏതൊരു നേർമാർഗത്തിലാണോ നിലനിർത്തിയിരിക്കുന്നത് അത് അള്ളാഹു ഒരിക്കലും നിഷേധിക്കാതിരിക്കുന്നതിനായി ചില അവസരങ്ങളിൽ ചില ആളുകൾ തങ്ങളുടെ വ്യക്തിപരമായ താൽപര്യം മുന്നിൽ കണ്ടുകൊണ്ട് ജമാഅത്ത് വ്യവസ്ഥിതിയിൽ വിശ്വാസക്കുറവ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ 1400 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം നിഷേധിക്കപ്പെടുന്നവരായി തീരുന്നു. ഉദാഹരണമായി ചില അവസരങ്ങളിൽ കസാസംബന്ധമായ പ്രശ്നങ്ങളിൽ ചില നിയമപരമായ നിർബന്ധിതാവസ്ഥ കാരണം യഥാർത്ഥത്തിൽ ഇത് ജമാഅത്തിന്റെ അകത്തു തന്നെയുള്ള ഒരു വ്യവസ്ഥിതിയാണ്. ജമാഅത്തിന്റെ ഈ വ്യവസ്ഥിതി യഥാർത്ഥത്തിൽ ഒരു മൂന്നാം വ്യവസ്ഥിതിയുടേതാണ്. അതനുസരിച്ച് ഈ മൂന്നാം വ്യവസ്ഥിതിയുടെ തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുന്നതായിരിക്കുമെന്നും ഇതിൽ യാതൊരുവിധ പരാതിയും ഉണ്ടായിരിക്കുകയില്ല എന്നും ഈ വ്യവസ്ഥിതിയിൽ ഞാൻ സ്വയം തന്റെ പ്രശ്നം കൊണ്ടുപോവുകയാണെന്ന് എഴുതി വാങ്ങുമ്പോൾ, ഇപ്പോൾ പുതിയ രീതിയിൽ എഴുതി വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ചില ആളുകൾ തീരുമാനം തങ്ങൾക്ക് എതിരായിരിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതി നൽകുവാൻ വിസമ്മതിക്കുന്നു. അത്തരം ആളുകൾക്ക് തുടക്കം മുതൽ തന്നെ നല്ല ഉദ്ദേശമായിരിക്കുകയില്ല ഉണ്ടായിരിക്കുക. പ്രശ്നം കൂടുതൽ താമസിപ്പിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ അല്പം താമസിപ്പിക്കാം, പിന്നീട് ഇവിടെ തീരുമാനമായില്ല എങ്കിൽ ഗവൺമെന്റിന്റെ കോടതിയിൽ പോകാം. എന്നിരുന്നാലും ഇവർ ഭൌതികമായ കോടതിയിൽ പോവുകയും അവിടെ അവരുടെ ഇഷ്ടത്തിനെതിരായ തീരുമാനം ഉണ്ടാവുകയും ചെയ്താൽ പിന്നീട് വീണ്ടും ഖസായിൽ തിരിച്ചുവരാൻ ശ്രമിക്കുന്നു. എന്നാൽ ജമാഅത്ത് അത്തരം ആളുകളുടെ പ്രശ്നം പിന്നീട് എടുക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ അവർ ആദ്യം തന്നെ അനുസരണത്തിൽ നിന്ന് പുറത്തുപോയി. അവർ ജമാഅത്ത് വ്യവസ്ഥിതിയെ വിശ്വസിച്ചില്ല. അതിന്റെ ഫലം പ്രകടവുമാണ്. അല്ലാഹു അതുതന്നെയാണ് പറയുന്നതും, അഥവാ അനുസരണത്തിൽ നിന്ന് പുറത്തുപോയി എങ്കിൽ അവർ എനിക്ക് ഇഷ്ടപ്പെട്ടവരല്ല. മനുഷ്യൻ അല്ലാഹുവിന്റെ വെറുപ്പിന് പാത്രമായിത്തീർന്നാൽ അയാൾ പ്രത്യക്ഷത്തിൽ ജമാഅത്തിന്റെ മെമ്പർ എന്ന് പറഞ്ഞാലും ശരി, അതായത് യഥാർത്ഥത്തിൽ ജമാഅത്തിന്റെ ആ അനുഗ്രഹം സ്വായത്തമാക്കാൻ സാധ്യമല്ല. ഏതൊന്നാണോ അള്ളാഹു ജമാഅത്ത് അംഗങ്ങൾക്ക് ജമാഅത്തിന്റെ ബർക്കത്തിലൂടെ എത്തിക്കുന്നത്, പ്രത്യക്ഷത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇത്, എന്നാൽ വ്യക്തിപരമായ അഹന്ത നിമിത്തവും ഊഹങ്ങൾ നിമിത്തവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവരായി മാറുന്നു. ഓരോ അഹമ്മദിയും അള്ളാഹുവിന്റെ ഇഷ്ടഭാജനമായി തീരാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇതിലാണ് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതം നിലകൊള്ളുന്നത്. ഇതോടൊപ്പം ഞാൻ ജമാഅത്ത് ഭാരവാഹികളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, അവർ ഖിലാഫത്തിന്റെ യഥാർത്ഥ പ്രതിനിധികളാണെന്ന് അപ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴാണോ അവർ നീതിയുടെ നിലവാരം ദൈവഭയത്തോടുകൂടി പൂർത്തിയാക്കുന്നവരായി മാറുന്നത്. ഏതെങ്കിലും ഭാരവാഹി കാരണം ആരുടെയെങ്കിലും ചുവട് തെറ്റുകയാണെങ്കിൽ ആ ഭാരവാഹിയും അതേപോലെ കുറ്റവാളിയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അള്ളാഹു നൽകിയ അമാനത്തിനോടുള്ള ബാധ്യത നിറവേറ്റിയില്ല. അഥവാ അദ്ദേഹത്തിന്റെ തെറ്റുമൂലം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയോ ആരെങ്കിലും വഴിതെറ്റാൻ കാരണമാവുകയാണ് എങ്കിൽ അയാൾ കുറ്റവാളിയാണ്, അമാനത്തിനുള്ള ബാധ്യത നിറവേറ്റാത്ത വ്യക്തിയാണ്. ഓരോ അഹമ്മദിയും അദ്ദേഹം ഏത് സ്ഥാനത്തിരുന്നാലും ശരി, എല്ലായ്പ്പോഴും ഓർക്കേണ്ടത് ഞാൻ എന്റെ ബയ്യത്തിന്റെ നിബന്ധന നിലനിർത്തുന്നതിനും തന്റെ ഈമാൻ നിലനിർത്തുന്നതിനും വേണ്ടി എല്ലാ അവസ്ഥയിലും സത്യസന്ധതയിലും തഖ്വയും പ്രകടമാക്കുന്നതായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിൽ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ജമാഅത്ത് അംഗങ്ങളുടെ വർദ്ധനവ് മൂലം ഒരിക്കലും സന്തോഷിക്കുകയില്ല. അതായത് ജമാഅത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുക എന്നത് സന്തോഷത്തിന് കാരണമല്ല. യഥാർത്ഥ ജമാഅത്തിന്റെ അർത്ഥം കൈകളിൽ കൈവച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്തു എന്നതല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ജമാഅത്ത് എന്ന് പറയുവാൻ അപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ എപ്പോഴാണോ ബയ്യത്തിന്റെ യാഥാർത്ഥ്യത്തിൽ അവർ നിലനിൽക്കുന്നവരായിത്തീരുന്ന സത്യസന്ധമായ നിലയിൽ അവരിൽ ഒരു പരിശുദ്ധ മാറ്റമുണ്ടായിത്തീരുമ്പോൾ അവരുടെ ജീവിതം പാപത്തിൽ നിന്നും നികൃഷ്ട കർമ്മങ്ങളിൽ നിന്നും പരിപൂർണമായി മുക്തമാകുമ്പോൾ ശരീരേച്ഛകളിൽ നിന്നും ശൈത്താന്റെ പിടിയിൽ നിന്നും മോചിതരായി അള്ളാഹുവിന്റെ പ്രീതിയിൽ ലയിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള കടമകൾ സൃഷ്ടികളോടുള്ള കടമകൾ എന്നിവ ഹൃദയവിശാലതയോടുകൂടി പൂർണമായ നിലയിൽ പൂർത്തിയാക്കുമ്പോൾ ദീനിനു വേണ്ടിയും ദീനിന്റെ പ്രചാരണത്തിനും വേണ്ടി അവരിൽ ഒരു വ്യാകുലത ഉണ്ടായിത്തീരുമ്പോൾ തങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും പൂർണമായും ഇല്ലാതാക്കി അള്ളാഹുവിന്റേതായിത്തീരുമ്പോൾ മാത്രമേ അവർ ജമാഅത്ത് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഇംഗിതങ്ങൾക്കെതിരായി കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുത്തഖി. നഫ്സിനെയും നഫ്സിന്റെ ആഗ്രഹങ്ങളെയും ലോകത്തെയും ലോകത്തിലെ സകലതും അള്ളാഹുവിനെതിരിൽ പാഴ്വസ്തുക്കളാണെന്ന് മനസ്സിലാക്കുന്നവൻ. അള്ളാഹു നമുക്കേവർക്കും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.